بسم الله الرحمن الرحيم. الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
وجنങ്ങള്‍ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. آدرنيا رايا أبو ماري جيشتا سهودرن ماري سهودري ماري سهورتو كلي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അല്പസമയം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വചനങ്ങൾ കേൾക്കാൻ, കേട്ടതനുസരിച്ച് ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ നീയത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഫ്ളാറ്റുകളിൽ നിന്ന്, റൂമുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന് പുറപ്പെട്ടവരാണ് നമ്മൾ. അള്ളാഹു ഇത് ഒരു സൽക്കർമ്മമാക്കി മാറ്റുമാറാകട്ടെ. മരണവും മരണാനന്തരവുമായ രംഗങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഈ ക്ലാസ്സിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്നതുപോലെ അതിവിശാലമായ, ദീർഘമെന്നല്ല സുദീർഘമായ ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ചില സൂചനകൾ മാത്രം നൽകി അവസാനിപ്പിക്കുവാനും നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. പടച്ചതമ്പുരാൻ ഈ പ്രകൃതിയിലെ എല്ലാം നൽകിയത് നമുക്ക് ആനന്ദിക്കുവാനും അനുഭവിക്കുവാനും വേണ്ടിയാണ്. ലോകത്തുള്ള ഒരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പറവകൾക്കോ ജീവജാലങ്ങൾക്കോ ആർക്കും വേണ്ടി ജീവിക്കുന്നില്ല. മറിച്ച് ലോകത്ത് കാണുന്ന മുഴുവൻ പറവകളും പക്ഷിലോകങ്ങളും ജന്തുലോകങ്ങളും സസ്യലതാദികളും ഈ ഗോളമണ്ഡലങ്ങളും നക്ഷത്ര ഗാലക്സികളും എല്ലാം മനുഷ്യനു വേണ്ടിയാണ് റബ്ബ് ഒരുക്കിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെ ആ വാക്ക് നമ്മൾ കേട്ടതാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് നാം സൃഷ്ടിച്ചത്. ഈ കാണുന്ന എല്ലാമെല്ലാം ഈ ഇരിക്കുന്ന ഈ നിൽക്കുന്ന നമുക്ക് വേണ്ടിയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാണ് റബ്ബ് പറയുന്നത്. ഇവിടുത്തെ പാമ്പും തേളും എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. എന്നാൽ ഒരു മനുഷ്യനും ഈ ലോകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ജീവജാലങ്ങൾക്കോ കോടാനുകോടി ചരാചരങ്ങൾക്കോ വേണ്ടി ജീവിക്കുന്നില്ല. അതെല്ലാം മനുഷ്യനു വേണ്ടി ജീവിക്കുകയാണ്, നിലനിൽക്കുകയാണ്. അതിന് പകരം റബ്ബ് ചില പരീക്ഷണങ്ങൾ നമ്മളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ പരീക്ഷണത്തിൽ വിജയിച്ച് ഈ കൃഷിയിടമാകുന്ന ഭൂമിയിൽ നല്ല കൃഷി ചെയ്ത് അതിന്റെ വിളവെടുപ്പിന് വേണ്ടി നാളെ പാരത്രിക ലോകത്തേക്ക് പോകേണ്ടവരാണ് സത്യവിശ്വാസികളാകുന്ന നാം എല്ലാവരും. പക്ഷേ ഇതെല്ലാം ഓർമ്മയുള്ള ഒരു സഹോദരൻ, ഒരു സഹോദരി മരണം തന്റെ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മാത്രമേ ഞാനിനി നന്നായിക്കൊള്ളാമെന്ന ചിന്ത പറയുകയും അങ്ങനെ ചിന്തിക്കുകയും കുറച്ചു സമയം നീട്ടിത്തന്നാൽ നന്നായിരുന്നു റബ്ബേ എന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയും ചെയ്യുന്നത് മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോഴാണ്. അള്ളാഹു മുൻകൂട്ടി നമ്മളോട് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് വെച്ച അവധിയെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നീട്ടിത്തരുന്ന പ്രശ്നമില്ല, പിന്നീട് അത് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും റബ്ബ് പിന്തിപ്പിച്ചു തരുന്ന പ്രശ്നമേയില്ല. ബുദ്ധിയുള്ള, ആലോചനാശക്തിയുള്ള, വിവേചിച്ചറിയാൻ കഴിവുള്ള, മറ്റു ജന്തുലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്ന മനുഷ്യനോട് അവന്റെ പക്വതയെത്തിയ, പ്രായപൂർത്തിയെത്തിയ, വേർതിരിച്ചറിയാനുള്ള കഴിവെത്തിയ സമയം മുതൽ ആലോചിക്കുവാനും ചിന്തിക്കുവാനും ഖുർആനും സുന്നത്തും ആവശ്യപ്പെടുകയാണ്. അഫലായ തദക്കറൂൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഖുർആൻ 248 സ്ഥലങ്ങളിൽ ആവർത്തിച്ചു. മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നവരല്ലേ? മനുഷ്യരെ നിങ്ങൾ ഉറ്റാലോചിക്കുന്നവരല്ലേ? മാനവ സമൂഹമേ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിച്ചത് 248 സ്ഥലങ്ങളിലാണ്. നമ്മൾ ആലോചിക്കുവാൻ വേണ്ടിയാണ് ഈ ചോദ്യം, നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഈ ചോദ്യം. അതുകൊണ്ട് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ഉറ്റാലോചിക്കുന്ന, നാളെയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ജീവിതം പാകപ്പെടുത്തുന്ന മുഗ്മിനീങ്ങളായി നമ്മൾ മാറാൻ പരിശ്രമിക്കണം എന്ന് മുഖവരയായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അതിനുള്ള സർവ കഴിവ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമുക്കാർക്കും കഴിയില്ല. കോട്ടമതിലുകൾക്കുള്ളിൽ ഒളിച്ചാലും ഏത് മണിമാലിക സൗധങ്ങളിൽ പോയി ഒളിച്ചാലും അവന്റെ സമയമാകുമ്പോൾ മരണം അവന്റെ അടുക്കിലേക്ക് വരും. ഇന്ന് ഈ യുഎഇയിലുള്ള, അതല്ലെങ്കിൽ ദുബായിയിലുള്ള ഒരു സഹോദരൻ നാളെ വൈകുന്നേരം മരിക്കണമെന്നാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ, അത് നാട്ടിൽ വെച്ച് മരിക്കണമെന്നാണ് റബ്ബിന്റെ തീരുമാനത്തിലുള്ളതെങ്കിൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ അവൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കും. അതിൽ തർക്കമില്ല. നമ്മൾ പറയാറുണ്ട്, അവൻ നാളെ പോകാൻ നിൽക്കുകയായിരുന്നു, തലേ ദിവസമാണ് മരണം സംഭവിച്ചത്. നാട്ടുകാർ പറയാറുണ്ട്, ഇന്നലെയാണ് ഗൾഫിൽ നിന്ന് വന്നത്, അപ്പോൾ തന്നെ മരിച്ചുപോയി. റബ്ബിന്റെ തീരുമാനം, ഞാനും നിങ്ങൾ പാകിസ്ഥാനിൽ വെച്ചാണ് മരിക്കണമെന്നാണ് തീരുമാനമെങ്കിൽ, അമേരിക്കയിൽ വെച്ചാ മരിക്കണമെന്നാണ് തീരുമാനമെങ്കിൽ, അത് നാളെ സുബഹിക്കാവണമെന്നാണ് തീരുമാനമെങ്കിൽ, ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും നാം ആ സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. അതിൽ തർക്കമില്ല. അതിൽ റബ്ബിന്റെ തീരുമാനമാണ്, കൃത്യമായി നടക്കുക, നമുക്ക് സ്വാധീനങ്ങൾ ചെലുത്താനാവില്ല. പക്ഷേ ഇതെല്ലാം അറിയുന്ന ഒരു സഹോദരനും സഹോദരിയും, ഞാൻ പറഞ്ഞല്ലോ, വാവിട്ട് കരയുകയും റബ്ബിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന സന്ദർഭം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. ഖുർആൻ പറയുന്ന ഒരു രംഗം നോക്കൂ നിങ്ങൾ. 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ 99 വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്തു ഖാല റബ്ബിർജിഊൻ, അവരിൽപ്പെട്ട ഒരാൾക്ക് മരണമാകുന്ന വിളി വന്നെത്തിക്കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിനോട് പറയുന്നത്, ഖാല റബ്ബിർജിഊൻ, നാദാ എന്നെ നീ ഒന്ന് മടക്കിക്കൊണ്ട റബ്ബേ, ലഅല്ലി യഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഏതൊക്കെ വിഷയങ്ങളുണ്ടോ, നമസ്കരിച്ചിട്ടില്ലാത്ത നമസ്കാരങ്ങൾ, അനുഷ്ഠിച്ചിട്ടില്ലാത്ത നോമ്പുകൾ, കൊടുത്തിട്ടില്ലാത്ത സകാത്തുകൾ, ചെയ്തിട്ടില്ലാത്ത ഹജ്ജ്, എന്തൊക്കെ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടോ റബ്ബേ, ലഅല്ലി അഅ്മലു സാലിഹ, ആ സൽക്കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊള്ള റബ്ബേ. അല്ലാന്റെ മറുപടി എന്താ? എല്ലാ വേണ്ട, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖാഇലുഹ, അതൊക്കെ ഒരു വെറും വർത്തമാനം മാത്രമാണോ? മരിക്കാൻ സമയത്ത് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ, റബ്ബേ ഒന്ന് വിട്ടരോ, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള നിസ്കാരം ചെയ്തോളാം, നോമ്പ് അനുഷ്ഠിച്ചോളാം,
നമസ്കാരം നിർവഹിച്ചുകൊള്ളാം, എന്റെ സമ്പത്ത് ധർമ്മമായി നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ എന്ന് പറഞ്ഞു നോക്കുമ്പോ റബ്ബിന്റെ മറുപടി അതൊക്കെ വെറും വാക്കാണടോ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് ഖുർആൻ 23-ാം അധ്യായത്തിൽ 99-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒരു വചനമെന്താ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ കുറച്ച് സമയം കൂടി നീട്ടിത്തന്നുകൂടെ എന്നാടാ, കുറച്ച് സമയം കൂടി നീട്ടിത്തന്നുകൂടെ, ഫഅസ്വദ്ദഖ വഅകും മിനസ്സാലിഹീൻ, ധർമ്മം നിർവഹിക്കുന്നവനായി സ്വാലിഹീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവനായി ഞാൻ പരിശ്രമിച്ചുകൊള്ളാം റബ്ബേ. അല്ലാഹുവിന്റെ മറുപടി എന്താ, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു വെച്ച അവധി നീട്ടിക്കൊടുക്കുന്ന പ്രശ്നമേയില്ല. അല്ലാഹ് നിങ്ങളെപ്പറ്റി കൃത്യമായി അറിയും, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ്. ഇനി വിട്ടുകൊടുത്താലൊക്കെ ചെയ്യുവോ, അതില്ല. ഏതായാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, നീട്ടിക്കൊടുക്കുന്ന പ്രശ്നമേയില്ല. നീട്ടിക്കൊടുത്താൽ എന്ത് ചെയ്യുമെന്ന് കൂടി അല്ലാഹുവിനറിയാം. അതുകൊണ്ട് നിശ്ചയിച്ച സമയത്ത് മരണം നടക്കും. ഹിറ്റ്ലർ, മുസോളിനി അല്ലേ ലോകത്തെ വിറപ്പിച്ച ഒരുപാട് ആളുകൾ ലോകത്തു നിന്ന് വിടപറഞ്ഞുപോയി. ജനിച്ച നാട്ടിൽ തന്നെ അവർ തകർന്നു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടു. ലോകം ആകമാനം ആഗ്രഹിക്കുന്ന പ്രവാചക ശ്രേണിയിലെ മുഴുവൻ ആളുകളും ഈ ലോകത്തു നിന്ന് വിടപറഞ്ഞുപോയി. അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുന്നു. എന്തൊക്കെ സംശയങ്ങളുണ്ട് നമുക്ക്. എല്ലാം പൂർത്തിയാക്കി തന്നിട്ടാണ് വിട പറഞ്ഞു പോയതെങ്കിലും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്നകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് പോയതെങ്കിലും നമ്മുടെ മനസ്സിൽ തട്ടിക്കളിക്കുന്ന സംശയങ്ങളില്ലേ. ഒന്ന് നേരിട്ട് ചോദിക്കാൻ, ഒന്ന് നേരിട്ട് കാണാൻ, ആ പ്രവാചകനോടൊന്ന് ഇടപഴകി ജീവിക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ. പക്ഷെ ആ പ്രവാചകനും ഈ ലോകത്തിന് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മളെല്ലാവരും മരിക്കും. ഈ കാര്യത്തിൽ ലോകത്താർക്കും തർക്കമില്ല. നിരീശ്വരവാദികൾ പോലും അംഗീകരിക്കുന്ന സത്യമാണ് എല്ലാവരും മരിക്കുമെന്നത്. പക്ഷേ മരണം രണ്ടു വിധത്തിലാണ്, മരണം രണ്ടു വിധത്തിലാണ്. ഈ ഹാളിൽ ഒരുമിച്ചുകൂടി ഈ സംസാരം കേട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി അധർമ്മത്തിലേക്ക്, അനീതിയിലേക്ക്, തോന്നിയവാസങ്ങളിലേക്ക്, അശ്ലീലങ്ങളിലേക്ക്, ആഭാസങ്ങളിലേക്ക് തിരിച്ചു പോകാനാണ് ഒരു മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, നാളെ വരാനിരിക്കുന്ന മരണത്തെ മുൻകൂട്ടി കാണണം. രണ്ടു മരണമാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. പണ്ഡിത ലോകം അതിന് വിശദീകരണം നൽകുന്നത്, ഒന്ന്, മുള്ളുവേലിയിൽ ആറിയിട്ട തുണി, മുള്ളുവേലിയിൽ അലക്കി ആറിയിട്ട തുണി നനവോടുകൂടി വലിച്ചെടുത്താൽ അത് കഷ്ണങ്ങളായി പറഞ്ഞു പറഞ്ഞു പോരുന്നത് പോലെ ചില മനുഷ്യന്മാരുടെ റൂഹ് കഷ്ണം കഷ്ണമായിട്ടാണ് ആ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്ന മലക്കുകൾ പിടികൂടുക. ചില ആളുകളുടെ റൂഹ് വെണ്ണയിലൂടെ നൂല് വലിക്കുന്നത് പോലെ ഒരു ചെറിയ തടസ്സം, ഒരു ചെറിയ തടവ്, ചെറിയ പ്രയാസത്തോടുകൂടി ആ നൂല് ഉറച്ച വെണ്ണയിലൂടെ പുറത്തേക്ക് വരുന്നത് പോലെ ഒരു വേദന അനുഭവിച്ചുകൊണ്ട് ചില ആളുകളുടെ മരണം സംഭവിക്കും. ലോകത്തില് ഏറ്റവും വലിയ ഔലി ആരാണ്? ഏറ്റവും വലിയ തങ്ങളാരാണ്? ലോകം കണ്ട അഷ്റഫുൽ ഖൽഖാരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിലേക്ക് തല താഴ്ത്തി വെച്ചുകൊണ്ട് മടിയിലേക്ക് വീണുകിടന്നുകൊണ്ട് പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് മരിക്കുന്ന സമയത്ത് ആയിഷയോട് പറയുന്നു, ആയിഷ, മരണത്തിന് വേദനയുണ്ട്. ആയിഷ, പ്രവാചകന് മരണത്തിന് വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മരണവേദന അനുഭവിക്കുമെന്ന വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ല. അനുഭവിച്ചേ പറ്റൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിക്കുമെന്നാ അല്ലാഹു പറഞ്ഞു. അപ്പൊ ആക്സിഡന്റ് മരണം, പെട്ടെന്നുള്ള മരണം, ബിൽഡിംഗിൽ നിന്ന് താഴെ വീണുള്ള മരണം, പെട്ടെന്ന് അല്ലേ മരണപ്പെട്ടത് നമ്മൾ കണ്ടാലും മരണവേദന അനുഭവിക്കാതെ ഒരാൾ ഈ ലോകത്തുനിന്ന് പോവില്ല. അങ്ങനെ പോയാൽ ഖുർആൻ തെറ്റാണെന്ന് പറയേണ്ടി വരും. മരണം രുചിക്കാതെ ഒരൊറ്റ കുട്ടിയും ഇവിടെ നിന്ന് പോവില്ല, ഖുർആന്റെ പ്രഖ്യാപനമാണത്. അപ്പോ മരണം രണ്ടു വിധമുണ്ട്. ഒന്നാമത്തെ മരണം നല്ലവന്റെ മരണമാണ്, രണ്ടാമത്തെ മരണം എല്ലാം കേട്ടിട്ടും എല്ലാം കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും ഇൽമിന്റെ വാതായനങ്ങൾ അവന്റെ മുമ്പിൽ മലർക്കെ തുറന്നു വച്ച അവസ്ഥയുണ്ടായിട്ടും അതിലേക്ക് ശ്രദ്ധ കാണിക്കാതെ തോന്നിയവാസങ്ങളിലേക്ക് നടന്നുപോയ സഹോദരന്റെ മരണം, ഈ രണ്ടു മരണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, 89-ാം അധ്യായത്തിലൂടെ സൂറത്തുൽ ഫജ്റിലൂടെ ആ കാര്യം അല്ലാഹു പഠിപ്പിക്കുന്നു. അതേ സംഭവം തന്നെ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലൂടെ 32-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു നല്ലവന്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീന, നല്ലവരായിരിക്കെ ആരുടെ റൂഹാണോ മലായികത്തുകൾ പിടികൂടുന്നത്, മലക്കുകൾ പറയും, യഖൂലൂന സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തിയുണ്ട് സമാധാനമുണ്ട്. ആരോട്? മരണവെപ്രാളത്തിൽ പുടയുന്ന സഹോദരനോട് സമാശ്വസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനപ്പെടുത്തിക്കൊണ്ടവരോട് പറയുന്നു, നിനക്ക് ശാന്തിയുണ്ട് സമാധാനമുണ്ട്. എന്താ കാരണം? എന്താ ശാന്തിയുണ്ട് സമാധാനമുണ്ടെന്ന് പറയാനുള്ള കാരണം? എന്നിട്ട് അവരോട് പറയുന്നു, ദുഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പോന്നോ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. മരിക്കുന്ന അന്ന് ബോധ്യപ്പെടും, ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ. മരിക്കുന്ന അന്ന്, മരിക്കുന്ന അന്ന് ഉറപ്പാവും സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ. വിചാരണക്കിനി വേറെ വരാനിരിക്കുന്നുണ്ട്, പക്ഷെ മരിക്കുന്ന അന്ന് തന്നെ ഒരു സത്യവിശ്വാസിക്ക് മനസ്സിലാവും എന്റെ പോക്ക് സ്വർഗത്തിലേക്കാണോ അല്ല നരകത്തിലേക്കാണോ. എങ്ങനെ മനസ്സിലാവുക? അപ്പൊ തന്നെ മലക്കുകൾ പറയാണ്, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ, ബിമാ കുൻതും തഅമലൂൻ, നീ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. 16 അധ്യായം സൂറത്തു നഹ്ൽ 32 വചനം. അവരോടാണ് മലായിക്കത്തുകൾ പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, തൃപ്തിയടഞ്ഞുകൊണ്ടും തൃപ്തി സ്വീകരിച്ചുകൊണ്ടും നീ റബ്ബിലേക്ക് മടങ്ങിക്കോ സുഹൃത്തെ. മാത്രമല്ല, ഫദുഖുലി ഫീ ഇബാദി, എന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചോ, വദുഖുലി ജന്നതി, ആ സ്വർഗമാകുന്ന എന്റെ പൂങ്കാവനത്തിൽ നീ പ്രവേശിച്ചോ. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, മരിക്കുന്ന അന്നനെ പറയാണ് സമാധാനത്തിന്റെ വാക്കുകൾ കേൾപ്പിക്കുന്നു. അപ്പൊ എന്റെ വാപ്പ മരിച്ചത്, എന്റെ ഉമ്മ മരിച്ചത്, എന്റെ ജേട്ടൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത് മലായിക്കത്തുകളുടെ സലാം കേട്ടുകൊണ്ടാണോ അല്ലേ? നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും പറയാനാവില്ല. പുഞ്ചിരിക്കുന്നൊരു മുഖവുമായി മരിച്ചു കിടക്കുന്ന ആള് സ്വർഗത്തിലാന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? കറുത്ത മുഖവുമായി മരിച്ചു പോയൊരാള് നരകത്തിലാ നമുക്ക് പറയാൻ അധികാരം തന്നിട്ടുണ്ടോ? ഇല്ല, നമുക്കധികാരം തന്നിട്ടില്ല. പക്ഷേ നമുക്കധികാരത്തോടുകൂടി പറയാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ മരണശേഷം. മരിച്ച് നമ്മുടെ ആത്മാവ് നമ്മളിലേക്ക് തന്നെ തിരിച്ചു നൽകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, നമുക്ക് പറയാം ഞാൻ പോകുന്നത് നരകത്തിലേക്കാണ്. വേണ്ട, മരിക്കുന്ന അന്ന് തന്നെ പറയാൻ പറ്റും. മരിക്കുന്ന അതേ സമയത്ത് തന്നെ ബോധ്യപ്പെടും ഞാൻ പോകുന്നത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ. അപ്പോ നല്ല മനുഷ്യനാണെങ്കിൽ സലാം ചൊല്ലിക്കൊണ്ടാണ് റൂഹ് പിടിക്കുന്നത്. സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ടാണ് മലായിക്കത്തുകൾ നല്ല വേഷത്തോടുകൂടി വന്ന്, നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറി, നല്ല രൂപത്തിൽ അടുത്തേക്ക് വന്ന് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് റൂഹ് പിടിക്കുന്നു. സ്വർഗം നിനക്കുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്നാൽ ദുഷ്കർമ്മിയാണ് മരിക്കുന്നതെങ്കിലോ, വലൌ തറായദ യതവഫല്ലദീന കഫറുൽ മലായിക്കത്തു, സത്യനിഷേധികളുടെ റൂഹ് പിടിക്കുന്നതെങ്ങാനും മലായിക്കത്തുകൾ റൂഹ് പിടിക്കുന്നതെങ്ങാനും നീ കണ്ടിരുന്നുവെങ്കിൽ. എങ്ങനെയാണ് അവരുടെ റൂഹ് പിടിക്കുക? യലിരിബൂന വുജൂഹും വഅദ്ബാറുഹും, അവിടെ മുഖത്ത് മലക്കുകൾ അടിച്ചുകൊണ്ടിരിക്കും. വഅദ്ബാറുഹും, ആ മലായിക്കത്തുകൾ മരിക്കാൻ കിടക്കുന്ന മരണവെപ്രാളത്തോടുകൂടി പെടയുന്ന സഹോദരന്റെ പിറകുവശത്ത് മുതുക് ഭാഗത്തവർ അടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് മലായിക്കത്തുകൾ പറയും, വദൂഖൂ അദാബൽ ഹരീഖ്, വേദനാജനകമായ ശിക്ഷ ആസ്വദിച്ചടോ, ആസ്വദിച്ചോ. അവന്റെ വാപ്പ മരിച്ചത് അടി കിട്ടിയിട്ടാണോ അല്ലേ? അതാ പറഞ്ഞ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പറയാൻ കഴിയും എന്ന് നമ്മൾ മരിക്കുന്നന്ന്. ഈ അനുഭവം പറഞ്ഞു തരാൻ ലോകത്താരും ബാക്കിയില്ല. ആരെങ്കിലും ബാക്കിയുണ്ടോ? മരിച്ചവരാരും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. മരണവേദന സഹിക്കാനാവാത്തതാണ് സഹോദര സഹോദരി എന്ന് പറഞ്ഞു തരാൻ മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നന്നേ നമുക്കത് ബോധ്യപ്പെടൂ. എങ്ങനെ? മലായിക്കത്തുകൾ അടിച്ചടിച്ച് മുതുകിലും മുഖത്തും പ്രഹരമേൽപ്പിച്ചുകൊണ്ട് മരിപ്പിക്കുമെന്നാണ്, ദുഷ്കർമ്മിയെ മരിപ്പിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഈ അടിങ്ങനെ കിട്ടുമ്പോ, ഈ പ്രഹരങ്ങനെ ഏൽക്കുമ്പോ, ഈ പീഡനങ്ങനെ ഏറ്റുവാങ്ങുമ്പോ, സ്വാഭാവികമായി നമ്മൾ ഇത് മുൻകൂട്ടി കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോ നമുക്ക് തോന്നിയേക്കാം മലായിക്കത്തുകൾ എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്നത്. ഇല്ല കേട്ടോ, അല്ലാഹു ഒരിക്കലും അവരോട് ക്രൂരത ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മലായിക്കത്തുകളോട് ഒരിക്കലും അതിക്രമം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു അതിന്റെ ബാക്കിയായി പറയുന്നത്, ദാലിക ബിമാ ഖദ്ദമത്ത് ഐദീകും, ഇതൊക്കെ കിട്ടാനുള്ള കാരണം നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ്. വഅന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലൈസ ബിള്ളാമിൽ അബീദ്, തന്റെ ദാസന്മാരോട് അക്രമം പ്രവർത്തിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല. അപ്പൊ കിട്ടാനുള്ള കാരണമാരാ? നമ്മൾ തന്നെ. അടി കിട്ടാൻ കാരണാരാ? നമ്മളാണ്. അപ്പൊ ഒന്ന് രണ്ട് മരണമാണ് നമ്മൾ ഈ കേട്ടത്. ഏതൊരു മനുഷ്യനും മരണവേദന അനുഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മരണവേദന ലഘൂകരിച്ച് കിട്ടുന്നവരാണ് മുഖ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, സച്ചരിതർ. ആ ലീസ്റ്റിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് മരണവേദന തൊണ്ടക്കുഴിലെത്തി, പ്രാണൻ തൊണ്ടക്കുഴിലെത്തി നിൽക്കുന്ന സമയം ഖുർആൻ ആ രംഗം പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ ആ രംഗം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണത് ആ രംഗം ഖുർആൻ പറയുന്നത്? മനുഷ്യൻ തൊണ്ടക്കുഴിയിൽ പ്രാണൻ വന്ന് നിൽക്കുന്ന സമയത്ത് പലതും പറഞ്ഞു നോക്കും. പരിശുദ്ധ ഖുർആൻ ആ കാര്യം പ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്. തൊണ്ടക്കുഴിയിൽ പ്രാണൻ വന്ന് നിൽക്കുന്ന സമയത്ത് ആരാണോ മന്ത്രിക്കാനുള്ളത്, ആരാണ് പെറുപുറുക്കാനുള്ളത്, വളഞ്ഞ അന്നഹുൽ ഫിറാഖ്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മനസ്സിലാകും ഇതെന്റെ വേർപാടാണ് എന്ന്. മാത്രമല്ല വൽ തഫത്തിസ്സാഖു ബിസ്സാഖ്, അവന്റെ കണങ്കാലും കണങ്കാലും തമ്മിൽ കൂട്ടിപ്പിണയും. മരിക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. മരിക്കാനായ ഒരു സഹോദരൻ അടുത്ത് പോയി നോക്കൂ, നിങ്ങള് വാ തുറന്നു നോക്കി, നാവ് തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നാവ് ഇങ്ങനെ തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് തോന്നും ഒരു ബക്കറ്റ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ ഇപ്പോ ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു നോക്കും, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് തന്നെ തെറിക്കും. നാവ് ഇങ്ങനെ തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. കുറച്ചും കൂടി സമയം കാത്തിരുന്ന് നോക്കൂ, നുരയും പതയും പുറത്തേക്ക് വരും. ഒന്നുകൂടി കാത്തിരുന്ന് നോക്കൂ, കണ്ണുകൾ മറിഞ്ഞുകൊണ്ടിരിക്കും, കാലുകൾ തമ്മിൽ അതിങ്ങനെ കൂട്ടിപ്പിണക്കും. മരിക്കുന്ന രംഗമാണ് ഈ ഖുർആൻ പറയുന്നത്. കണങ്കാലും കണങ്കാലും തമ്മിൽ കൂട്ടിപ്പിണയും. ഇലാ റബ്ബിക യൗമ ഇരിനിൽ മസാക്ക്, നിന്റെ റബ്ബിലേക്ക് തെളിച്ചു കൊണ്ടുപോകുകയാണ് നിന്നെ. അപ്പൊ മനുഷ്യൻ പറയുന്ന എന്താ അറിയോ? ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയാം, ഓം പറയുന്ന വാക്കാണിത്, മരിക്കുന്ന സഹോദരി പറയുന്ന വാക്കാണ്. പലാ സ്വദ്ദക്ക വലാ സ്വല്ല, ഞാൻ വിശ്വസിച്ചില്ലല്ലോ, വലാ സ്വല്ല, ഞാൻ നമസ്കരിച്ചില്ലല്ലോ. വലാക്കിൻ കദ്ദബവത്തവല്ല, കളവാക്കുകയും അതുപോലെ തന്നെ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുകയും ചെയ്തുവല്ലോ. എന്നിട്ട് ദുരഭിമാനം നടിച്ചുകൊണ്ട് തന്റെ കുടുംബങ്ങളിലേക്ക് ഞാൻ അഹങ്കരിച്ചു പോയല്ലോ. എടോ, നിനക്കിത് യോജിച്ചത് തന്നെ, ഈ അടി നിനക്ക് കിട്ടേണ്ടതാണ്, ഈ പ്രഹരം നിനക്ക് കിട്ടേണ്ടതാണ്, വരാനിരിക്കുന്ന നരകം നിനക്ക് കിട്ടേണ്ടതാണ്. ആവർത്തിച്ചു പറഞ്ഞു പരിശുദ്ധ ഖുർആൻ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു ഇക്കാര്യം ഓർമ്മപ്പെടുത്തി. അടിങ്ങനെ കിട്ടുമ്പോ പറയാണ്, നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഇതിൽ ആർക്കാ സംശയം? മലക്കുകൾ ഈ കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നിനക്ക് കിട്ടേണ്ടതാണ്, ഇത് നീ അനുഭവിക്കേണ്ടതാണ് എന്ന് മുൻകൂട്ടി അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് ഈ മരണം വേദനയോടുകൂടിയുള്ളൊരു മരണം, തീർച്ചയായും വേദനയുണ്ട് എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ വേദനയോടുകൂടിയുള്ളൊരു മരണം നാം അനുഭവിക്കേണ്ടി വരും. ഒന്നില്ലെങ്കിൽ നാട്ടിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ റോഡിലായിരിക്കും, ചിലപ്പോൾ വെള്ളത്തിലായിരിക്കും, ചിലപ്പോൾ വല്ല അപകടങ്ങളിലുമായിരിക്കും. എവിടെ വെച്ചെങ്കിലും ഇത് സംഭവിക്കും. എവിടെ വെച്ച് സംഭവിക്കുമെന്ന് പറഞ്ഞു തരാൻ അല്ലേ ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല. എവിടെയെങ്കിലും വെച്ച് സംഭവിക്കുമെന്നതാണ് പ്രവാചകന്മാർ ഓർമ്മപ്പെടുത്തിയത്. മരിക്കുമെന്ന കാര്യം ഉറപ്പാണെങ്കിൽ അത് എവിടെ വെച്ച് സംഭവിക്കും, ഏത് പ്രായത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു തന്നിട്ടില്ല. 40 വയസ്സിലാണ് മരിക്കുക എന്ന് മുൻകൂട്ടി പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്ത് സമാധാനമാണുള്ളത്? 20 വയസ്സേ നിനക്ക് ആയുസുള്ളൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ജീവിതത്തിൽ എന്ത് ആശ്വാസമാണ് നമുക്കുള്ളത്? എന്നാൽ 20 വയസ്സൊന്നും കണക്കാക്കാൻ നമുക്ക് പറ്റില്ല. ഇന്ന് ഈ ക്ലാസ്സിന് വേണ്ടി വന്ന നിങ്ങൾ സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചെത്തുമോ എന്ന് പറയാൻ കഴിയില്ല. സഹോദരി, നീ അണിഞ്ഞ പർദ്ദയും മഫ്തയും നിന്റെ കൈകൾ കൊണ്ട് അയച്ചെടുക്കാൻ പറ്റുമോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, വമാ തദരീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് പ്രവർത്തിക്കുക എന്നത് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. വമാ തദരീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ച് മരിക്കും, ഏത് സ്ഥലത്ത് വെച്ച് മരിക്കുമെന്ന് മനുഷ്യ നിനക്ക് പറയാൻ കഴിയില്ല. സൂറത്തുൽ ഖുമാൻ അവസാനത്തായത്, എവിടെ വെച്ച് മരിക്കും നമുക്ക് പറയാൻ കഴിയില്ല, എപ്പ മരിക്കും അതും പറയാൻ കഴിയില്ല. മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മരിച്ചാലോ, ഞാൻ ചുരുക്കി ചുരുക്കി പോവാണ്, മരണപ്പെട്ടാലോ? മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പല ആളുകളും പറയാറുള്ളത് മരിച്ച ഭയങ്കര പ്രശ്നമാണ്, ഈ നാട്ടിൽ നിന്നൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ആദർശമൊക്കെ മനസ്സിലാക്കിയ ആളുകൾ പറയുന്ന മറുപടിയാണ്, മരിച്ച പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ രംഗത്തിറങ്ങാത്തത്. മരിച്ച എന്ത് പ്രശ്നം കൂട്ടരെ? മരിച്ച ബാക്കിയുള്ള ആളുകൾ ഏറ്റെടുക്കും, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, അതൊക്കെ അവരേറ്റെടുത്തോളും. നമ്മൾ ധൈര്യമായി പ്രവർത്തിക്കുക. മരണപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മയ്യത്ത് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ തുടങ്ങും. വേഗം കൊണ്ടുപോകണം. റസൂൽ പറഞ്ഞത് നല്ലവനാണെങ്കിൽ വേഗം ഖബറിലേക്ക് കൊടുക്കുക, നല്ല മലായിക്കത്തുകൾ വന്ന് അവന് സ്വാന്തനമേകിക്കൊണ്ടിരിക്കും. അല്ല, ചീത്ത മനുഷ്യനാണോ, എന്തിനാ ഞങ്ങൾ പാത്തു വെക്കുന്നത്? വേഗം കൊണ്ടുപോയി ഖബറിൽ വെക്കൂ, അല്ലാ ബാക്കി കാര്യങ്ങൾ മലായിക്കത്തുകൾ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊള്ളട്ടെ. ഏതായാലും മയ്യത്ത് കുറെ സമയം വെക്കുന്നതല്ല നല്ലത്, വേഗം കൊണ്ടുപോവുക. ആ രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. ഇദാ വുളിഅത്തിൽ ജനാസ, ജനാസ തയ്യാറായി കഴിഞ്ഞാൽ, ഫഹ്തമല റിജാലു വലാ ഐനാകിഹിം, മനുഷ്യന്മാർ അവിടെ തോളിലേറ്റ് മയ്യത്തുമായി പോകുമ്പോൾ, വഇൻ കാനത്ത് സ്വാലിഹ, മരണപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, സഹോദരിയുണ്ടല്ലോ, അവൻ നല്ലവനാണെങ്കിൽ നല്ലവളാണെങ്കിൽ, ഫഖാലത്ത്, ആ മരണപ്പെട്ട മനുഷ്യന്റെ ആത്മാവ് വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകണം, വേഗം കൊണ്ടുപോകണം. ആര്? നല്ല മനുഷ്യനാണ് മരിച്ചതെങ്കിൽ അവന്റെ ആത്മാവ് വിളിച്ചു പറയും, എന്നെ വേഗം കൊണ്ടുപോ, എന്തിനങ്ങൾ താമസിപ്പിക്കുന്നത്? മക്കള് കേൾപ്പുന്നൊക്കെ വരാണ്ട് എന്ന് ഇപ്പൊ കാത്തിരിക്കായിരിക്കും നാട്ടില്. അപ്പൊ മയ്യത്ത് ആത്മാവ് വിളിച്ചാൽ എന്നെ വേഗം കൊണ്ടുപോകണം, കാരണം ഞാൻ നല്ലവനാണ്, എനിക്ക് സ്വർഗം കാണുന്നുണ്ട്, അതിന്റെ സുഗന്ധം ഞാൻ അനുഭവിക്കുന്നുണ്ട്, എന്നെ വേഗം കൊണ്ടുപോകണം. എന്നാൽ സ്വാലിഹത്തല്ലെങ്കിലോ, ഈ ആത്മാവ് സ്വാലിഹത്തല്ലാത്തൊരാത്മാവാണെങ്കിലോ, ഓൻ ചോദിക്കുന്നത് എന്താ? ഫക്കാലത്തിൽ മയ്യത്ത് കുളിപ്പിച്ച് മൂന്ന് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ആറുകാലുള്ള കട്ടിലിൽ വെച്ച് ശ്മശാനഭൂമിയിലേക്ക് നടന്നു നീങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ ഈ ചീത്തയായ ആത്മാവ് വിളിച്ചു പറയും, യാ വൈലഹ ഐന തദ്ഹബൂന ബിഹാ, നിങ്ങൾക്കെന്തൊരു നാശം, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? അഹിറൂനി അഹിറൂനി, ഒന്ന് താമസിപ്പിച്ചുകൂടെ കൂട്ടരെ, നിങ്ങൾക്ക് ഒന്ന് വൈകിപ്പിച്ചുകൂടെ, നിങ്ങൾ എന്തിനായി ധൃതി കാണിക്കുന്നത്? എന്നെ കുറച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരെ. അഹിറൂനി അഹിറൂനി, ഒന്ന് താമസിപ്പിക്കൂ, മനുഷ്യരെ താമസിപ്പിക്കൂ, വിളിച്ചു പറയും. കാരണം നരകീയ യാതനകളോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഒന്ന് താമസിപ്പിക്കണേ എന്ന് ആത്മാവ് വിളിച്ചു പറയും. ഈ വിളിച്ചു പറയുന്ന ആത്മാവിന്റെ രോദനമുണ്ടല്ലോ, അത് എല്ലാവരും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും ഈ വിളി കേൾക്കും. ആര്? ആത്മാവ് വിളിച്ചു പറയുന്നത്. അഹിറൂനി അഹിറൂനി, എന്നെ ഒന്ന് പിന്തിപ്പിക്കണേ, എന്നെ ഒന്ന് പിന്തിപ്പിക്കണേ എന്ന് ആത്മാവ് വിളിച്ചു പറയുന്ന ഈ വിളിയുണ്ടല്ലോ, ആ വിളി, യസ്മഉ സൗതഹാ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളും അത് കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ. വലൗ സമിഅൽ ഇൻസാനു, മനുഷ്യനെങ്ങാനും അത് കേൾക്കാൻ അവസരമുണ്ടായിരുന്നുവെങ്കിൽ, ലസ്വഇക, ആ രോദനം കേട്ട് അട്ടഹാസം കേട്ട് മനുഷ്യൻ ബോധരഹിതനായി പോകുമായിരുന്നു. അല്ലാഹു റസൂലായി പറയണേ, ആത്മാവ് വിളിച്ചു പറയുന്ന ശബ്ദം കാണും കേൾക്കാൻ റബ്ബ് നമുക്ക് അവസരം തന്നിട്ടുണ്ടെങ്കിൽ, ചീത്തയായ എന്റെ വാപ്പ മരിച്ചപ്പോ വാപ്പാന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞത്, എന്റെ ഉമ്മ മരിച്ചപ്പോ ഉമ്മായുടെ ആത്മാവ് വിളിച്ചു പറഞ്ഞത്, അയൽവാസിയുടെ ആത്മാവ് വിളിച്ചു പറഞ്ഞത് കേൾക്കാൻ, അതിന്റെ കൂടെ പോകുന്ന മക്കൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ, നാട്ടുകാർക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ, ബന്ധുമിത്രാദികൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ, അവർ ബോധരഹിതരായി വീണുപോകുമായിരുന്നു. കേൾക്കാൻ അവസരമില്ല. മറ്റു ജീവജാലങ്ങളെല്ലാം ഇത് കേൾക്കുന്നു, എല്ലാ വസ്തുക്കളും ഇത് കേൾക്കുന്നു. സഹീഹായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അങ്ങനെ കൊണ്ടുപോകാനേ അഹിറൂനി അഹിറൂനി എന്ന ആളുകൾ വെക്കുവോ? ഇല്ല. പിന്തിപ്പിക്കാൻ പറഞ്ഞ ആളുകൾ കേൾക്കുവോ? കേൾക്കുന്നില്ല. ഇനി കേട്ടാൽ തന്നെ കേൾക്കുന്ന പ്രശ്നമില്ല, അങ്ങനെ കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആളുകൾ വീട്ടിൽ പാത്തു വെക്കുവോ? ഇല്ല. അത് കൊണ്ടുപോയി ഖബറിൽ വെക്കും. ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താ? ചുരുക്കി ചുരുക്കി പറയാണ്, നമുക്ക് പരലോകത്തിലേക്ക് എത്തണം അല്ലേ? എന്താ ഖബറിൽ വെച്ചാലുള്ള അവസ്ഥ? ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ യതീഹി മലക്കാനി അസ്വദാനി, കറുത്ത് കരിമുട്ടാളന്മാരായ രണ്ട് മലക്കുകൾ തോന്യവാസിയായി മരിച്ച മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്നു. തോന്യവാസിയാണ് മരിച്ചുപോയതെങ്കിൽ കരിമുട്ടാളന്മാരായ രണ്ട് മലക്കുകൾ, നെറിയാണി വരെ മുടിനീട്ടിയ രണ്ട് മലക്കുകൾ, ഭീകര രൂപത്തിൽ രണ്ട് മലക്കുകൾ അവിടേക്ക് വരും. ഇതാണ് പള്ളിപ്പറമ്പിൽ വെച്ച്, ശ്മശാനഭൂമിയിൽ വെച്ച് ആര് പറഞ്ഞു കൊടുക്കാറുള്ളത്? ഷെയ്ഖും ഹോജമാരും അല്ലേ, പണ്ഡിതന്മാരും ഒക്കെ ആയി നിൽക്കുന്ന ആളുകൾ കൈമടക്ക് കിട്ടാൻ വേണ്ടി തൽക്കീൻ ചൊല്ലിക്കൊടുക്കാറുണ്ട്. തൽക്കീൻ തസ്ബീഹ് ചൊല്ലണം നമ്മൾ, അല്ലാഹുമ്മ തബ്ബിത്തുഹു ഇൻദ സുആൽ എന്ന് തുടങ്ങിയിട്ട് ഈ തസ്ബീഹ് നമ്മൾ ചൊല്ലും. ഇത് റസൂലുള്ള അങ്ങനെ തന്നെ പദം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും തസ്ബീത് ചൊല്ലാൻ പറഞ്ഞു. നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തസ്ബീത് ഹദീസിലോ ഖുർആനിലോ ഉള്ളതല്ല, മറിച്ച് പണ്ഡിത ലോകമുണ്ടാക്കിയ വചനമാണ്. ശരി, അത് ചൊല്ലാൻ റസൂലുള്ള വ്യത്യസ്തമായ ഹദീസുകളിലൂടെ പഠിപ്പിച്ചതുകൊണ്ട് ആ പദങ്ങളെല്ലാം പൊറുക്കിയെടുത്ത് ഒരു തസ്ബീത്ത് പണ്ഡിത ലോകം നമുക്ക് ഉണ്ടാക്കി തന്നു. ആ തസ്ബീത്താണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ശരി, അത് ചൊല്ലി എല്ലാവരും പിരിഞ്ഞു പോന്ന ഉടനെ മലക്കുകൾ ആ ഖബറിലെത്തും. പക്ഷേ പൗരോഹിത്യം അവിടെയും കൈകടത്തി, ഖബറിനെടുത്തിരുന്ന് ട്യൂഷൻ കൊടുക്കുകയാണ്. ആർക്ക്? മരണപ്പെട്ട മനുഷ്യന്. ഇന്നലെ വരെ മദ്യപിച്ച് നടന്ന ലഹരിക്കടിമയായ വ്യഭിചാരത്തിനടിക്റ്റായ സഹോദരനോട് ഈ ഷെയ്ഖ് ചിലപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷെ മരണപ്പെട്ട് കിടക്കുന്ന സഹോദരന്റെ ഖബറിന്റെ മേലെയിരുന്ന് അവൻ പറയുന്നത് കരിമുട്ടാളന്മാരായ രണ്ട് മലക്കുകൾ ഇപ്പോൾ വരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അതിൽ പറയുന്ന പോലെ ലാ തഹഫ്, നീ പേടിക്കണ്ട കേട്ടോ. മൂപ്പർക്ക് എന്ത് പേടിയാ? മൂപ്പര് ഖബറിന്റെ പുറത്തല്ലേ. ലാ തഹഫ്, നീ പേടിക്കേണ്ടതില്ല, ഞാൻ ഇവിടെ പുറത്തേ. എന്നിട്ട് പറഞ്ഞുകൊടുക്കുക, ചോദ്യവും ചോർത്തി ആൻസറും ചോർത്തി. എന്തിനാ ഉള്ള മലക്കുകളെ പറഞ്ഞേക്കുന്നത്? പടച്ചോൻ എന്തൊരു പൊട്ടൻ ല്ലേ. മരിച്ചു കിടക്കുന്ന കബറിൽ കിടക്കുന്ന സഹോദരനോട് മലക്കുകൾ ഒന്ന് ചോദിക്കുന്ന ചോദ്യവും ചോർത്തി ആൻസറും ചോർത്തി. നാട്ടിലൊരു ചെറിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട വിവാദം. ഖബറിൽ ശിക്ഷ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ചോദ്യമാണ് മൻ റബ്ബുക, മാ ദീനുക, ഈ ചോദ്യമാണ് ചോർത്തി കൊടുക്കുന്നത്. ഉത്തരവും ചോർത്തി. എന്നിട്ട് കൈമടക്കും വാങ്ങി തിരിച്ചു പോകുന്ന പൗരോഹിത്യത്തോട് നമുക്ക് സങ്കടത്തോടുകൂടി പറയണം അത് തിന്മയാണെന്ന്. അത് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. അത് തിന്മയാണ്, മോശമാണെന്ന് പറയാൻ നല്ല സ്വഭാവത്തോടുകൂടി നല്ല സംസാരത്തോടുകൂടി അവരെ ഉപദേശിക്കാൻ നമ്മൾ തയ്യാറാവണം. ശരി, രണ്ട് മലക്കുകൾ വരുന്നു. ഫയഖൂലാനിലഹു, ആ രണ്ട് മലക്കുകളും മരിച്ചു കിടക്കുന്ന സഹോദരനോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? വേലായുധൻ, കൃഷ്ണൻ, തോമസ്, മുഹമ്മദ്, ഇവർക്കൊക്കെ അറിയില്ലേ അള്ളാന്ന് പറയാൻ? അറിയും. അള്ളാന്ന് പറയാൻ ഇന്നത്തെ വേലായുധൻ അറിയില്ലേ? കൃഷ്ണൻ അറിയില്ലേ? ജോസഫിന് അറിയില്ലേ? മുഹമ്മദിന് അറിയില്ലേ? എല്ലാവർക്കും അറിയും. അള്ളാന്നുള്ള പേര് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഖബറെന്ന് പറയാൻ കിട്ടൂല. ഖബറെന്ന് പറയാൻ കിട്ടൂല, അതാ പ്രശ്നം. അത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ അറിയാത്ത ആരാ ഈ നാട്ടിലുള്ളത്? ഹിന്ദുക്കൾക്ക് നമ്മളെക്കാൾ ഇണത്തിൽ അറിയും. ഗായകന്മാരെ പഠിച്ചു നോക്കി നിങ്ങൾ, നമ്മൾ ചൊല്ലുന്നതിനേക്കാൾ ഇണത്തിൽ പറയും അത്. പക്ഷെ മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവർക്ക് കിട്ടൂല. എന്തേ കാരണം? മുഖ്മീനല്ല, മുസ്ലിം അല്ല. അപ്പൊ കാണാതെ പഠിച്ചു വെച്ചാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും കുബുദ്ധികളുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയണം അത് സാധ്യമല്ല. ഫയഖൂലാനിലഹു, രണ്ട് മലക്കുകളും അവനോട് ചോദിക്കും. എന്താ ചോദിക്കുക? മർ റബ്ബുക, ആരാ നിന്റെ റബ്ബ്? അവന്റെ മറുപടി എന്താണോ? ഫയഖൂലു, അവൻ പറയും. അവൻ പറയുന്ന ശബ്ദം എന്താണെന്നറിയോ? അടിങ്ങനെ കിട്ടുക കബറിന്ന്, നന്നായി അടി കിട്ടും, നന്നായി പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. അപ്പൊ അവൻ പറയുന്ന മറുപടി, ഹാ ഹാ ലാ അദിരി, എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല, എനിക്കറിയില്ല. ഫയഖൂലാനിലഹു, രണ്ടാമതും അവർ ചോദിക്കുന്ന മലക്കുകൾ, മാ ദീനുക, ഏതാണോ നിന്റെ ദീന്, നിന്റെ മതം ഏതാണ്? അപ്പോഴും പറയുന്ന മറുപടി, ഫയഖൂലു ഹാ ഹാ ലാ അദിരി, എനിക്കറിയില്ല, തല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ തല്ലല്ലേ, ലാ അദിരി, എനിക്ക് മറുപടി പറയാൻ അറിയില്ല. വീണ്ടും ചോദിക്കുന്ന ചോദ്യം, ഫയഖൂലാനിലഹു, ആളോട് തന്നെ വീണ്ടും ചോദിക്കുന്നു, മാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാ? ഈ മനുഷ്യനാരാ? നമ്മൾ റസൂലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഖബറിന് നമ്മളെ മുന്നിൽ റസൂലിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതാരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടും ഉത്തരം? പറയാൻ കിട്ടും ഉത്തരം. ഇവൻ പറയുന്ന മറുപടി, ഹാ ഹാ ലാ അദിരി, എനിക്കറിയില്ല, എനിക്കറിയില്ല. അപ്പൊ മലക്കുകൾ വിളിച്ചു പറയുന്ന എന്താ അറിയോ? ആകാശത്തു നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, ആകാശത്തു നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. ഫയുനാദി മുനാദി മിനസ് സമാ, ആകാശത്തു നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. അഫ്രിഷൂഹു മിനൽ മിനന്നാർ, നരകത്തിൽ നിന്നൊരു വിരിപ്പെടുത്തോളൂ, നരകത്തിൽ നിന്നൊരു പുതപ്പം കൊണ്ടെടുത്തോളൂ. ഫയിഫ്തഹു, തുറക്കപ്പെടൂ, തുറന്നുകൊള്ളൂ. ബാബം മിനന്നാർ, നരകത്തിൽ നിന്നൊരു വാതിൽ ഖബറിലേക്ക് തുറന്നോ എന്ന് മലക്കുകൾ വിളിച്ചു പറയും. അതാ ഖബറ്, വെറും ഖബറല്ല. ഖബറെന്ന് പറഞ്ഞാൽ സ്വർഗമാണ്, ഖബറെന്ന് പറഞ്ഞാൽ നരകമാണ്. ഒന്നില്ലെങ്കിൽ ഖബർ നരകമാണ്, അതല്ലെങ്കിൽ സ്വർഗമാണ്. അത് നാളെ വരാനിരിക്കുന്ന ഒരുപാട് കവാടങ്ങളിൽപ്പെട്ട, ഒരുപാട് ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനമാണ്. സ്വർഗത്തിലേക്കുള്ള ആളാണോ എന്നും രാവിലെയും വൈകുന്നേരവും സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നിനക്ക് വരാനുള്ള സ്ഥലം ഇതാണ് സഹോദര, നിനക്ക് വരാനുള്ള സ്ഥലം ഇതാണ്. നരകത്തിലേക്കുള്ള ആളാണോ, നരകം എന്നും അവന് കാണിച്ചുകൊണ്ടേയിരിക്കും. അതനുഭവിച്ച് വല്ലാത്തൊരു ജീവിതമാണ് ഖബറിൽ അനുഭവിക്കുന്നത് എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ ഞാൻ ചെയ്ത തോന്നിവാസമുണ്ടല്ലോ, പലിശ, ചീട്ടുകളി, ചൂതാട്ടം, വ്യഭിചാരം, എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ അതൊക്കെ എന്റെ മുമ്പിൽ വൃത്തികെട്ട ഒരു കബീഹായ മനുഷ്യന്റെ രൂപത്തിൽ വന്നു നിൽക്കും. വൃത്തികെട്ട മനുഷ്യന്റെ രൂപത്തിൽ ഖബറിൽ വന്ന് നിൽക്കും. ഇവൻ ചോദിക്കും, നീ ആരാണടോ? മയ്യത്ത് ചോദിക്കുക, നീ ആരാണ്? ഇവൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ, അന അമലുക്കൽ ഖബീസ്, ഞാൻ നിന്റെ മോശമായ പ്രവർത്തനങ്ങളാണ്, ഞാൻ നിന്റെ മോശപ്പെട്ട നീ ചെയ്തു കൂട്ടിയ പ്രവർത്തനമാണ് ഞാൻ എന്ന് ഈ അമല് വിളിച്ചു പറയുമെന്ന് അബൂദാവൂദും അഹമ്മദും ഉദ്ധരിക്കുന്ന, റഹ്മത്തുല്ലാഹി അലൈഹിം, ഇവരുദ്ധരിക്കുന്ന സ്വഹീഹായ വചനത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്ത അമല് വൃത്തികെട്ട രൂപത്തിൽ ഖബറിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ഖബറിൽ തന്നെ കടന്നാ മതിയോ? പോരല്ലോ, ഖബറിൽ നിന്നൊരു ജീവിതം മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ചുരുക്കി പറയട്ടെ, ആ അവസ്ഥ നാളെ വരാനിരിക്കുന്നു. അതിനാണ് സഅത്ത് എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അന്ത്യസമയം, ആ സമയമാകുമ്പോ എല്ലാ മനുഷ്യനും ഖബറിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. ഒന്നാമത്തെ കാഹളത്തിലൂടി രണ്ടാമത്തെ കാഹളത്തിലൂത്ത് കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും പുറത്തേക്ക് വരും. ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആഗമാനം ഇവിടുത്തെ കുന്നുകളും കുഴികളും ഇല്ലാതെയാക്കി സമനിരപ്പായ ഒരു പ്രതലമാക്കി ഭൂമിയെ മാറ്റുമെന്നാണ് വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ഗർഭിണികളായ സ്ത്രീകൾ പ്രസവിച്ചു പോകും. മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഉമ്മ വലിച്ചെറിയും എന്ന് ലോകം അവസാനിക്കുന്നെന്ന് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊന്നും സംഭവിക്കാൻ പോകുന്നതല്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഭൂകമ്പങ്ങൾ നമുക്ക് ഈ വരാനിരിക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നു. ഗുജറാത്തിലെ ഭൂകമ്പത്തിന്റെ അന്ന് പത്രത്തിൽ നിങ്ങൾ വായിച്ചു, ഗർഭിണികളായ സ്ത്രീകൾ പ്രസവിച്ചുപോയി. ഗുജറാത്തിൽ ഒരു ചെറിയ പ്രദേശത്തുണ്ടായ ഭൂകമ്പം ആ നാട്ടിലെ ഗർഭിണികളായ സ്ത്രീകളെ 9 മാസവും 9 ദിവസവും പൂർത്തിയാവാൻ അനുവദിക്കാതെ അവരുടെ ഗർഭത്തെ പുറത്തേക്ക് തള്ളിപ്പിച്ചു. ഏത് ഭൂമിയുടെ കുലുക്കം? ആസാമിൽ ഭൂകമ്പമുണ്ടായി, ബീഹാറിൽ ഭൂകമ്പമുണ്ടായി, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂകമ്പമുണ്ടായപ്പോൾ അവിടുത്തെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഭയവിഹ്വലരായി പേടിച്ചരണ്ടുപോയി എന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതാണ്. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഭൂകമ്പം കണ്ടിട്ട് പ്രസവിച്ചു പോയ പെണ്ണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായി തീർന്നിട്ടുണ്ടെങ്കിൽ അന്ന് ലോകം മുഴുവൻ ഒരുമിച്ച് കുലുങ്ങുന്ന ഭീമാകാരമായ ഒരു കുലുക്കം കേട്ട്, ഒരു കുലുക്കം കണ്ട്, ഘോര ശബ്ദം അവന്റെ കർണപുടങ്ങളിൽ വന്നടിച്ച്, അൽഖാരിഅത്തു മൽഖാരിഅ എന്ന് പറയുന്ന ആ ഭീമാകാരമായ ശബ്ദം ദുബായിൽ മാത്രം കേൾക്കുന്ന ഒരു പടക്കം പൊട്ടട്ടെ, നമ്മൾ ചെവി പൊത്തിപ്പിടിക്കേണ്ടി വരും. ദുബായിൽ മാത്രം കേൾക്കുന്ന ഒരു പടക്കം അല്ലേ? ഒരു കദീന പൊട്ടിയാൽ പോലും നമുക്ക് ചില ആളുകൾക്ക് അടുത്തേക്ക് വരാൻ പേടിയാണ്. ലോകം മുഴുവൻ ഒരേപോലെ കേൾക്കുന്ന ഒരു ശബ്ദത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ, വല്ലാത്തൊരു ശബ്ദമാണത്. ലോകം മുഴുവൻ ഒരുപോലെ കേൾക്കുന്നു, ലോകം മുഴുവൻ ഒരേ സമയം കുലുങ്ങുന്നു. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, കണ്ടോ, ആ പദം തന്നെ കുലുക്കുകയാണല്ലോ. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി ആഗമാനം പ്രകമ്പനം കൊണ്ടാൽ അതിന്റെ പ്രകമ്പനം അത് പ്രകമ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുലുങ്ങിക്കഴിഞ്ഞാൽ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ സംഭവം നാളെ വരാനിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഖിയാമത്തു നാളിന്റെ അടയാളമാണ് തക്സുറു സലാസീൽ, ഭൂകമ്പങ്ങൾ അധികരിക്കുക ഖിയാമത്തു നാളിന്റെ അടയാള സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക അവസാനത്തിന്റെ അടയാളമാണ് ഭൂകമ്പങ്ങൾ അധികരിക്കുക എന്നത്. ലോകം മുഴുവൻ കുലുങ്ങുന്ന ഒരു ദിവസത്തെപ്പറ്റി സൂറത്ത് ഹജ്ജ് 22-ാം അധ്യായം അതിലെ 2-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. എന്താ പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. എന്താ കാരണം? ഇന്ന സൽസലത സാഅതി ഷൈഉൻ അലീം, ലോകത്തിന്റെ അവസാനം വരാനിരിക്കുന്ന കുലുക്കമുണ്ടല്ലോ, പ്രകമ്പനമുണ്ടല്ലോ, ആ കുലുക്കം അതിഭീകരമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർളിഅതിൻ അമ്മാ അർളഅത്, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും തന്റെ മുലയൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവഗണിക്കുന്ന ദിവസമാണത്. മാത്രമല്ല വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, ഗർഭിണികളായ സ്ത്രീകളൊക്കെ പ്രസവിച്ചു പോകുന്ന ദിവസമാണത്. വതറന്നാസ സുഖാറ, ജനങ്ങളെയെല്ലാം നിനക്ക് മത്ത് പിടിച്ച അവസ്ഥയിൽ കാണുന്ന ദിവസമാണത്. വമാഹും ബിസുഖാറ, ജനങ്ങൾക്കൊന്നും സത്യത്തിൽ ലഹരി ബാധിച്ചിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ അതി കഠിനമായതുകൊണ്ട് ജനങ്ങളാകമാനം മത്ത് പിടിച്ചവരായി മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ അവസാനം കണ്ടിട്ട് ജനങ്ങളൊക്കെ ലഹരി പിടിച്ചൊരവസ്ഥയിലേക്ക് മാറും. എന്താണ് അവസ്ഥ? ഈ ഭൂമിയുടെ മുക്കാൽ ഭാഗം വരുന്ന വെള്ളം അത് ആളിക്കത്തിക്കൊണ്ട് പുറത്തേക്ക് ഒഴുകും. വല്ലാത്തൊരു രംഗം, ആളിക്കത്തിക്കൊണ്ടാ പുറത്തേക്ക് ഒഴുകുന്നത്. അന്നത്തെ അനുഭവങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഇദസ്സമാഉൻ ഫതറത്, ആകാശം പൊട്ടിപ്പിളർന്നാൽ, സൂര്യൻ അതിന്റെ പ്രകാശത്തെ കെട്ടമർച്ചിയാൽ ചുറ്റിപ്പൊതിഞ്ഞാൽ വൈദന്നുജൂമുൻ കദറത്ത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ വൈദൽ ജിബാലു സുയ്യിറത്ത് പർവ്വതങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ വൈദൽ ബിഹാറു ഫുജ്ജിറത്ത് സമുദ്രം പുറത്തേക്ക് പൊട്ടിയൊഴുകിയാൽ വൈദൽ ബിഹാറു സുജ്ജിറത്ത് സമുദ്രം മാലിക്കത്തിക്കപ്പെട്ടാൽ വ്യത്യസ്തമായ സൂറത്തുകളിൽ അല്ലങ്ങനെ ഓർമ്മപ്പെടുത്തുക. നക്ഷത്രങ്ങൾ ഇങ്ങോട്ട് ഉതിർന്നു പോയാലും നമുക്ക് നിസ്സാരം അല്ലേ? ഇതുപോലെയുള്ള നക്ഷത്രങ്ങൾ ഉതിർന്ന് ഭൂമിയിലേക്ക് വീഴുന്ന് വല്ലാത്തൊരനുഭവം അല്ലേ? നമ്മൾ നരകത്തൊക്കെ പറ്റി പറയുമ്പോ പ്രിയപ്പെട്ടവരെ, സയൻസ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറം നിന്ന് സൂര്യന്റെ ചൂട് കൊണ്ടാൽ മനുഷ്യൻ ഉരുകിയൊലിച്ച് എല്ലുപോലും ഉരുകിയൊലിക്കുന്നവർന്ന് ഇന്ന് നിൽക്കുന്ന ഈ പൊസിഷൻ മാറി സൂര്യനിലേക്ക് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ എല്ലുപോലും ഉരുകിയൊലിക്കുന്നു. അത്ര ചൂടാണ് സൂര്യനിൽ നിന്ന് വരുന്നത്. നരകം വേറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അള്ളാഹ്? സൂര്യനാണ് നരകമെന്നല്ല ഞാൻ പറയുന്നത്, അള്ളാഹ്ക്ക് നരകം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? സൂര്യനിൽ പിടിച്ചിട്ടാ പോലെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറം നിന്നാൽ മനുഷ്യൻ അവന്റെ എല്ലുകൾ പോലും ഉരുകിയൊലിക്കുമെന്ന് സയൻസ് പറയുമ്പോ ആലോചിക്കാൻ ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള മാനവ സമൂഹത്തോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. പോരെ ഈ സൂര്യൻ പോലെ, സൂര്യനാണ് നരകമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു പ്രശ്നമേ അല്ല, പ്രയാസമേ അല്ല. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. റബ്ബ് ആ ഭീമാകാരമായ നരകത്തിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക, അന്ന് ജനങ്ങൾ മത്തുപിടിച്ച് ലഹരി ബാധിച്ചവരെ പോലെ ആയി നിൽക്കുന്ന സമയത്ത് ഈ ഭൂമിയാകമാനം അതിന്റെ വാർത്തകൾ പുറത്തേക്ക് വിടുന്ന സമയം, അതിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാം പുറത്തേക്ക് തള്ളിക്കളയുന്ന, തുപ്പിക്കളയുന്ന ദിവസം, പർവ്വതങ്ങളെല്ലാം കടയപ്പെട്ട ആട്ടിൻ രോമങ്ങളെ പോലായിത്തീരുന്ന ദിവസം, ഖുർആൻ പറഞ്ഞല്ലേ, യൗമയകൂനുന്നാസു കൽഫറാശിൽ മബ്ഥൂസ്, മനുഷ്യരെല്ലാം ചിന്തിച്ചിതറിയ പാറ്റകളെ പോലായിത്തീരുന്ന ദിവസം, വതകൂനുൽ ജിബാലു കൽഅഹ്നിൽ മൻഫൂസ്, കടയപ്പെട്ട ആട്ടിൻ രോമങ്ങളെ പോലെ പർവ്വതങ്ങളായിത്തീരുന്ന ദിവസം. ഈ ദിവസം എവിടേക്ക നമ്മൾ ഓടുക? എവിടേക്ക നമ്മൾ ഓടുക? ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോ നമ്മളൊക്കെ സഹായിച്ച്, വസ്ത്രം കൊടുത്ത്, പണം കൊടുത്ത്, എല്ലാം കൊടുത്ത് സഹായിച്ചു നമ്മള്. അവർക്ക് അവിടെ നിന്ന് ഓടി മറ്റൊരു ടെന്റിലേക്ക് അഭയം കൊടുത്തു. ലോകം ഒന്നിച്ചു കുലുമ്പോ ഏത് ടെന്റിലേക്കാണ് നമുക്ക് പോവാനുള്ളത്? ഈ രാഷ്ട്രത്തിൽ നിന്ന് മറു രാഷ്ട്രത്തിലേക്ക് ഓടുന്നു. ആ നാട്ടുകാർ തിരിച്ചോടുന്നു. പർവ്വതങ്ങളെല്ലാം കടയപ്പെട്ട ആട്ടിൻ രോമങ്ങളെ പോലെ ചിന്നഭിന്നമായി നിൽക്കുന്ന അവസ്ഥ, മനുഷ്യരെല്ലാം പരന്ന് കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന പാറ്റകളെ പോലായിത്തീരുന്ന ദിവസം, ഈ ഭൂമിയുടെ മുക്കാൽ ഭാഗം വരുന്ന വെള്ളം ആലിക്കത്തിക്കൊണ്ട് മാനവ സമൂഹം നിൽക്കുന്ന പ്രദേശത്തേക്ക് കയറി വരുന്ന ദിവസം, അതിന്റെ സൂചനയാണ് സുനാമി വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചത്. സുനാമി കണ്ടപ്പോ ആളുകൾക്ക് പേടിയായി. ഒരു ചെറിയ സുനാമി, സുനാമി വലുതാണ് നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക്, നമുക്കും. പക്ഷേ വരാനിരിക്കുന്ന സുനാമി വെച്ച് നോക്കുമ്പോ, ഈ ഭൂമിയിൽ മുക്കാൽ ഭാഗം വരുന്ന വെള്ളം കത്തി പുറത്തേക്ക് ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ടെങ്കിൽ ഇതൊരു സുനാമിയല്ല, ഇതൊരു സൂചനയാണ്, ഇതൊരു സൂചനയാണ്. പക്ഷേ ആ സൂചന കണ്ടിട്ട് ആളുകൾ പത്രത്തിൽ പറഞ്ഞ വാർത്ത നിങ്ങൾ ഓർമ്മയില്ലേ? എന്താ ആളുകൾ പറഞ്ഞിരുന്നത്? എടോ നിന്റെ അച്ഛൻ എവിടെ? പത്രത്തിൽ വന്ന വാർത്ത. നിന്റെ സഹോദരൻ എവിടെ? നിന്റെ ഭാര്യ എവിടെ? അവൻ പറഞ്ഞു, എന്താ അറിയോ, 100-200 മീറ്റർ ബേക്കിൽ ഞാൻ എന്റെ അച്ഛനെ കണ്ടിരുന്നു. തിരിഞ്ഞുപോയി എന്റെ അച്ഛനെ പിടിക്കാമെന്ന് വിചാരിച്ചപ്പോ 100 ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന തിരമാല 1500 കിലോമീറ്റർ വേഗതയിൽ അതിശീക്രം പാഞ്ഞ് മറീന ബീച്ചിനെ പോലെയുള്ള ബീച്ചുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നുവന്ന് 10,000 ആളുകളുടെ ജഡങ്ങളുമായി, ശരീരങ്ങളുമായി തിരിച്ചു പോകുന്ന രംഗം കണ്ടപ്പോ എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, എന്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, എന്റെ ഭാര്യ എവിടെയെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഈ ലോകം മുഴുവൻ സംഭവിക്കുന്ന ഒരു സുനാമി വരാനിരിക്കുന്ന ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെ കൂടും? ആർക്ക അച്ഛൻ ഓർമ്മണ്ടാകുക? ആർക്ക ഉമ്മാൻ ഓർമ്മണ്ടാകുക? അതാ ഖുർആൻ പറയ, യൗമയ ഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമ ഇദിൻ ഷഇനി യുഗ്നി. വേറെ പ്രത്യേകത ഉണ്ട്, ഉമ്മാനി വാപ്പാനെന്നും കാക്കാൻ നേരമില്ലെങ്കിലും സുനാമി ഉണ്ടായപ്പോ എല്ലാവരും പേടിച്ചരണ്ടു നിൽക്കുന്ന രംഗം. ശരി, ലോകം മുഴുവൻ ഒന്നിച്ച് കുരുങ്ങുന്ന ദിവസം, വുജൂഹും, അന്ന് ചില ആളുകളുടെ മുഖമുണ്ടല്ലോ, ചില മുഖങ്ങൾ അന്നങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുക, ലോകം ഒന്നിച്ച് കുലിഞ്ഞാൽ എന്നിട്ടും ചില ആളുകളുടെ മുഖം തിളങ്ങി വിളങ്ങി നിൽക്കുന്നു. എന്താണത് കാരണം? അവരാണ് സ്വർഗത്തിലേക്കുള്ള ആളുകൾ, അവരാണ് സ്വർഗത്തിലേക്കുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ രാവും പകലും വേദമന്യെ അധ്വാനിക്കുന്നത്. മക്കൾക്ക് വേണ്ടി നാട് വിട്ട് വീട് വിട്ട് ഈ നാട്ടിലേക്ക് വന്ന് ഭാര്യയ്ക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, എന്നിട്ട് നമ്മുടെ ഭാര്യയും മക്കളും നരകത്തിലേക്ക് പോകുന്നൊരവസ്ഥ, അവർ സ്വർഗത്തിലേക്കും നമ്മൾ നരകത്തിലേക്കും പോകുന്നൊരവസ്ഥ ഉണ്ടായി തീർന്നാൽ എന്തിനാ നമ്മൾ അധ്വാനിച്ചത്? എന്തിനാ നമ്മൾ കഷ്ടപ്പെട്ടത്? എന്തിനാ നമ്മൾ രാപ്പകൽ വേദമന്യെ അധ്വാനിച്ചത്? ഈ നരകീയ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ ഈ ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ട വിഭാഗത്തിലേക്ക് നമ്മൾ പോയി തീരും. അതുകൊണ്ട് ആ രംഗത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. അതിനാണ് പരലോക ചിന്ത നൽകുന്നത്. അപ്പോ നാളെ വരാനിരിക്കുന്ന ഒരു സാഅത്ത്, വരാനിരിക്കുന്ന അന്ത്യസമയത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അന്ന് രണ്ടാമത്തെ കാഹളത്തിലൂത്ത് വന്നാൽ, ഖബറിൽ കടക്കുന്ന ആളുകൾ എഴുന്നേൽക്കും. എഴുന്നേൽക്കുമ്പോൾ ഒരു ആശ്ചര്യമാണ്. അവർ ചോദിക്കുന്ന ചോദ്യം ഖുർആനിൽ പറയുന്നുണ്ട്, ഫുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ ഫഇദാഹും ഖിയാമും യൻദുറൂൻ. രണ്ടാമത്തെ കാഹളത്തിൽ അങ്ങൂടി കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഖബർ കിടന്ന ആളുകളൊക്കെ എഴുന്നേൽക്കും. ആര്? ഞാനും നിങ്ങളൊക്കെ ഖബർ നിങ്ങൾക്ക് എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖാലൂ യാ വൈലന മം ബഅസനാ മിം മർഖദിന. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. എന്താ ചോദിക്കുന്നത്? ഞങ്ങളുടെ നാശം, ആരാ ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചണീപ്പിച്ചത്? ഇത് പറഞ്ഞിട്ട് കുറച്ചു സമയം പോലെ നിശബ്ദരായി നിൽക്കും. എന്താ ആശ്ചര്യപ്പെട്ട് നിൽക്കാൻ കാരണം? ഇതെങ്ങനെ പറഞ്ഞ് ചുറ്റുപാടിലേക്ക് നോക്കുമ്പോ ഇവന്റെ കൈകൊണ്ട് ഖബറിലേക്ക് വെച്ച അവന്റെ വാപ്പ, അവന്റെ എളാപ്പ, അവന്റെ മൂത്താപ്പ, അവന്റെ വാപ്പയുടെ അനിയന്മാർ, ജ്യേഷ്ഠന്മാർ, അവന്റെ കൂട്ടുകുടുംബങ്ങൾ അവന്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അവന് മനസ്സിലാവും, ഞാൻ ഉറങ്ങല്ല, ഞാൻ ഖബറടക്കിയാളാ എന്റെ അടുത്ത് നിൽക്കണേ, ഞാൻ ഖബറിലേക്ക് വെച്ചാളാ എന്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഇവന് മനസ്സിലാകും, ഇത് ഉറക്കത്തിൽ നിന്നേറ്റതല്ല, മറിച്ച് റബ്ബ് ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ടല്ലോ, ഉയർത്തെഴുന്നേൽപ്പ് അത് സംഭവിച്ചിരിക്കുകയാണ് എന്ന് അവൻ ഓർമ്മ വരും. അപ്പോഴാണ് അവൻ പറയുന്നത്, ആദാമാ വഅദ റഹ്മാൻ, ഇത് കാരുണ്യവാനായ നാഥന്റെ വാഗ്ദാനം സംഭവിച്ചതാണ്. വസ്വദക്കൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞ ആ സത്യം സംഭവിച്ചതാണ്. അപ്പോൾ ഓർമ്മ വരും. കാരണം ആരാ അടുത്ത് നിൽക്കുന്നത്? ഓ മരിക്കുന്നതിന് മുമ്പ് മരിച്ച അവൻ കബറിലേക്ക് വെച്ചാണ് അവന്റെ അടുത്ത് നിൽക്കുന്നത്. ഇതിങ്ങനെ ചുറ്റുപാടിലേക്ക് നോക്കി അവൻ അറിയാതെ അത് പറഞ്ഞുപോകും. ഇതെല്ലാം ഒരു വല്ലാത്തൊരു ശബ്ദമായിരിക്കും. അന്ന് ഇപ്പൊ ക്ലാസ്സിൽ വിളിച്ചു നോക്കി നിങ്ങൾ, ആള് വരൂല, എത്ര വിളിച്ചാലും കുറെ ആളുകൾ വരൂല. ഇത്ര ആളേ ഉള്ളൂ നമ്മള്, ഇത്ര ഇസ്ലായി പ്രവർത്തകരെവിടെ ഉള്ളു? അല്ലല്ലോ, ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞാലും ചില ആളുകൾക്ക് മടി ഉണ്ടാവും. അന്നുണ്ടല്ലോ റബ്ബ് ഒറ്റ വിളി വിളിച്ചാ മതി, ഈ വിളി കേട്ടോന്ന് ആര് ചോദിക്കാൻ നിൽക്കൂല. പരന്നൊഴുകുന്ന മത്സ്യങ്ങളെ പോലെ, നിരന്ന് പറക്കുന്ന പറവകളെ പോലെ മനുഷ്യൻ കൂട്ടം കൂട്ടമായി ആ വിളി കേട്ട ദിക്കിലേക്ക് കുതിച്ചോടും. കൂട്ടം കൂട്ടമായി കുതിച്ചോടും. ഒറ്റ കുട്ടി ഒരു രാജ്യത്തിലെ ഒരു മനുഷ്യനും പിന്നെ നിൽക്കില്ല, അവൻ ആരെയും കാത്തു നിൽക്കില്ല. ഒരാളോട് നീ വരുന്നുണ്ടോ എന്ന ചോദ്യമില്ല, നീ വിളി കേട്ടോ എന്ന ചോദ്യമില്ല, കൂട്ടം കൂട്ടമായി ആ സ്ഥലത്തേക്ക് മനുഷ്യൻ ഓടിപ്പോകും. ആരെ വിളിയാ? റബ്ബിന്റെ വിളി. റബ്ബങ്ങോട്ട് വിളിച്ച അത് റബ്ബ് പറഞ്ഞു, ഇൻകാനത്തി ഇല്ലാ സൈഹത്തം വാഹിദ, ഇതൊക്കെ ഇതെല്ലാം തന്നെ ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും. ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ, എല്ലാവരും അതാ അവിടെ ഹാജരായിരിക്കുന്നു. ഒറ്റ വിളി വിളിച്ചാൽ മതി, അവിടെ എത്തും. ആദം അലൈഹിസ്സലാം മുതൽ ലോകത്തിന്റെ 31-ാം തീയതി ജനിച്ചു വീണ കുഞ്ഞുവരെ അവിടെ ഹാജരായിട്ടുണ്ടാവും. ആരും ബാക്കിയില്ല, എല്ലാവരും ഹാജരായി നിൽക്കുന്ന സമയം. എന്നിട്ട് എങ്ങനെ ഹാജരാവുക? നല്ല കുപ്പായുണ്ടോ? ഇല്ല. വസ്ത്രമുണ്ടോ? നൂലുണ്ടോ? ശരീരത്തിൽ ഒന്നുമില്ല. പൂർണ്ണനഗ്നരായി, പൂർണ്ണനഗ്നരായി ചേലാക്രമം നടത്താത്തവരായി, പൂർണ്ണനഗ്നരായി ചേലാക്രമം നടത്താത്തവരായി, മല്ല ചെരുപ്പ് പോലും അണിയാതെ മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതിയോടുകൂടി ജനിച്ചു വിടതെങ്ങനെ? അങ്ങനെ അങ്ങനെ വരും, കൂട്ടം കൂട്ടായിട്ട് ആരും പൊണ്ണിങ്ങനെ വന്ന് നിൽക്കുക. അപ്പോ നമുക്ക് തോന്നും നമ്മളൊക്കെ ഇസ്ലാഹി പ്രവർത്തകന്മാരൊക്കെ തന്നെയാണ്, പക്ഷേ കണ്ണിനെ സൂക്ഷിക്കണം എന്നറിയാം. എന്നിട്ടും റോട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നടക്കുകയല്ലോ, അപ്പൊ അറിയാതെ നോക്കി പോവുക. നിയന്ത്രിക്കാൻ കഴിയുന്നില്ലല്ലോ കണ്ണിനെ, ചില ആളുകൾക്കെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ശരി, അവിടെയുണ്ടല്ലോ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഒരു സംശയം. റസൂലെ, ആളുകൾ ചേലാക്രമം നടത്താത്തവരായി, പൂർണ്ണനഗ്നരായി, ചെരുപ്പ് പോലും ശരീരത്തിൽ അണിയാതെ വന്നു നിൽക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ പരസ്പരം നോക്കൂലേ, റസൂലെ ഇതെന്തൊരു പണിയാ? അപ്പൊ റസൂലെ, എന്താ ഈ ശനക്കിപ്പോഴും നാളെ വരാനിരിക്കുന്ന ലോകത്തെപ്പറ്റി മനസ്സിലായിട്ടില്ലല്ലേ? എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന വചനം ഒന്ന് കേൾക്കണം. അനായിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ള പറയുന്നതായിട്ട് കേട്ടു. യുഹശറുൻ നാസു യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാത്തൻ നുറാത്തൻ ഉള്ള, ചില കർമ്മം നടത്താത്തവരായി, ചെരുപ്പണിയാത്തവരായി, പൂർണ്ണ നഗ്നരായി ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടും. പുൽത്തു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അന്നിസാവു വർജാലു, പുരുഷന്മാരും സ്ത്രീകളും ജമീഅൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ, യന്ദുറു ബഅദുഹും ഇലാ ബഅദ്, അവരിങ്ങനെ ചില പെണ്ണുങ്ങൾ ചില ആണുങ്ങളിലേക്കും ചില ആണുങ്ങൾ ചില പെണ്ണുങ്ങളിലേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ലേ. യാ ആയിഷ, എന്താണ് ആയിഷ,